പ്രൈസ് ദി ലോർഡ്. ബൈബിൾ പഠനത്തിലേക്ക് സ്വാഗതം. സ്നേഹമുള്ളവരെ, ഈ ദിവസങ്ങളിൽ ഇസ്രായേൽ ചരിത്രവുമായി ബന്ധപ്പെട്ട് ആ ചരിത്രത്തിൽ പ്രത്യക്ഷരായ പ്രവാചകന്മാരുടെ വചനങ്ങൾ, ജീവിതങ്ങൾ, ആ പ്രവാചകന്മാരിലൂടെ ലഭ്യമായ ദൈവവചനം, അത് പഠിക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രണ്ട് വലിയ പ്രവാചകന്മാരെ നമ്മൾ ആദ്യമേ കണ്ടു, ഏലിയ, എലീഷ. അവരുടെ പേരിൽ പുസ്തകങ്ങളില്ല, പക്ഷേ രാജാക്കന്മാരുടെ പുസ്തകങ്ങളിൽ അവരെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. പിന്നീട് മൂന്ന് പ്രവാചകന്മാരെ നമ്മൾ പഠന വിഷയമാക്കി, ആമോസ്, ഹോസിയ, മിക്ക. ആമോസും ഹോസിയായും പ്രവാചകവൃത്തി നടത്തിയത് വടക്കൻ രാജ്യമായ ഇസ്രായേലിലാണ്. BC 760 ആമോസ്, BC 750 മധ്യേ ഹോസിയ. ഏതാണ്ട് ഹോസിയയുടെ സമകാലികനായി തെക്കൻ രാജ്യമായ യൂദായിൽ പ്രസംഗിച്ച വ്യക്തിയാണ് മിക്ക. അവരിലൂടെ ലഭ്യമായ ദൈവസന്ദേശം നമ്മൾ പഠിച്ചു, ചുരുക്കമായി കാണാൻ ശ്രമിച്ചു. ആമോസിന്റെ പുസ്തകത്തിലൂടെ ദൈവം എന്താണ് ആവശ്യപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ സാധിക്കും. ആമോസിന്റെ പുസ്തകം 5:24. നീതി ജലം പോലെ ഒഴുകട്ടെ, ന്യായവിധി ഒരിക്കലും നിലയ്ക്കാത്ത നീർച്ചാൽ പോലെയും. നീതിക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ ശക്തമായ ആഹ്വാനമായിട്ടാണ് ആമോസ് കടന്നു വന്നത്. നീതിയുടെ പ്രവാചകൻ എന്നാണ്, സാമൂഹ്യ നീതിയുടെ പ്രവാചകൻ എന്നാണ് ആമോസിനെ പൊതുവെ വിശേഷിപ്പിക്കുക. ആമോസിന് ശേഷം വന്ന ഹോസിയ പ്രവാചകൻ ദൈവസ്നേഹത്തിന്റെ പ്രവാചകനായി അറിയപ്പെടുന്നു. സ്വന്തം ജീവിതാനുഭവങ്ങളിലൂടെ ദൈവത്തിന്റെ സ്നേഹം, ആർദ്രമായ, ഊഷ്മളമായ, അനുകമ്പ നിറഞ്ഞ, സ്ഥിരമായ സ്നേഹം അനുഭവിച്ചറിഞ്ഞ വ്യക്തിയാണ് ഹോസിയ. ഹോസിയയിലൂടെ ദൈവം അരുളി ചെയ്തു, 6:6 ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ദഹന ബലിയല്ല ദൈവജ്ഞാനമാണ് എനിക്കിഷ്ടം. ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും അടിത്തറയായി നിൽക്കേണ്ട ദൈവജ്ഞാനം, ദൈവസ്നേഹം. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അർത്ഥവത്താവുന്നത് ഈ സ്നേഹത്താല്, വിശ്വാസത്താല് പ്രചോദിതമാകുമ്പോഴാണ്. ഹോസിയയുടെ സമകാലികനായ മിക്കായെ നമ്മൾ കണ്ടുകഴിഞ്ഞതാണ്. മിക്കായുടെ പുസ്തകത്തിലൂടെ ലഭിക്കുന്ന സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, വരാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുന്നതോടൊപ്പം ജനത്തോട് ആവശ്യപ്പെടുന്ന എന്താണ് എന്ന് ചോദിച്ചാൽ, മിക്കായുടെ പുസ്തകം 6:6-8 വാക്യങ്ങളിൽ നമുക്ക് ഉത്തരം കിട്ടും. കർത്താവിന്റെ മുമ്പിൽ എന്തു കാഴ്ചയാണ് ഞാൻ കൊണ്ടുവരേണ്ടത്? അത്യുന്നതരായ ദൈവത്തിന് മുമ്പിൽ ഞാൻ എങ്ങനെയാണ് കുമ്പിടേണ്ടത്? ദഹനബലിക്ക് 1 കാളക്കിടാവുമായിട്ടാണോ ഞാൻ വരേണ്ടത്? 1000 മുട്ടാടുകളിലും 10000 എണ്ണപ്പുഴകളിലും അവിടുന്ന് സംപ്രീതനാകുമോ? എന്റെ അതിക്രമങ്ങൾക്ക് പരിഹാരമായി എന്റെ ആദ്യജാതനെ ഞാൻ നൽകണമോ? എന്റെ ആത്മാവിന്റെ പാപത്തിന് പകരം ശരീരത്തിന്റെ ഫലം കാഴ്ചവെക്കണമോ? ഇങ്ങനെ എന്തും നൽകാൻ സന്നദ്ധമാകുന്ന വിശ്വാസ സമൂഹത്തിന്, ഭക്തർക്ക് ദൈവം നൽകുന്ന സന്ദേശം ഇതാണ്. 8 മനുഷ്യ, നല്ലതെന്തെന്ന് അവിടുന്ന് നിന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക. നീതി, കാരുണ്യം, വിനയം, ഇതാണ് മിക്കായിലൂടെ ആവശ്യപ്പെടുന്നത്. എല്ലാ പ്രവാചകന്മാരുടെയും സന്ദേശത്തിന് രക്ത ചുരുക്കമായി നമുക്ക് എടുക്കാവുന്നതാണ് ഈ മിക്ക 6:8. നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിന്റെ ദൈവമായ കർത്താവിന് മുമ്പിൽ വിനീതനായി ചരിക്കുക. ഈ നമ്മൾ ഇന്ന് പഠന വിഷയമാക്കാൻ പോകുന്നത് പ്രവാചകന്മാരിൽ അഗ്രഗണ്യനായ യേശയ്യാ പ്രവാചകന്റെ പുസ്തകമാണ്. ദ പ്രിൻസ് ഓഫ് ദ പ്രോഫറ്റ്സ് എന്ന് അദ്ദേഹത്തെ വിളിക്കാറുണ്ട്. പ്രവാചകന്മാരുടെ രാജകുമാരനായി യേശയ്യയെ കുറിച്ച് പ്രഭാഷകന്റെ പുസ്തകം 48:22-25 വാക്യങ്ങളിൽ ഇപ്രകാരമാണ് പ്രതിപാദിക്കുക. ഉന്നതനും വിശ്വാസ്യമായ ദർശനത്തോടു കൂടിയവനും ആയ യേശയ്യാ പ്രവാചകന്റെ പ്രബോധനമനുസരിച്ച് അവൻ തന്റെ പിതാവായ ദാവീദിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നു. അവൻ ഹെസക്കിയ രാജാവാണ്. രാജാക്കന്മാരെ പ്രബോധിപ്പിക്കുന്ന, രാജാക്കന്മാരെ ദൈവത്തിന്റെ വഴി നടത്തുന്ന ശക്തനായ പ്രവാചകൻ. ആത്മാവിന്റെ ശക്തിയാൽ അവൻ അവസാന നാളുകൾ ദർശിക്കുകയും സിയോനിൽ വിലപിച്ചുകൊണ്ടിരുന്നവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. കാലത്തിന്റെ സമാപ്തിയിൽ സംഭവിക്കാനിരുന്ന നിഗൂഢ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് അവൻ വെളിപ്പെടുത്തി. ഇപ്പോഴ് രണ്ട് കാര്യങ്ങളാണ് യേശയ്യായുടെ പ്രത്യേകതയായി പ്രഭാഷണം എടുത്തു കാണിക്കുക. അവൻ രാജാക്കന്മാരടക്കം ജനത്തിന് മുഴുവനും മാർഗനിർദ്ദേശം നൽകി, നേർവഴിയിൽ നയിച്ചു. രണ്ടാമത്തേത് വരാനിരിക്കുന്ന രഹസ്യങ്ങൾ രക്ഷയെ സംബന്ധിച്ച, രക്ഷയുടെ നാളുകളെ സംബന്ധിച്ച ദൈവിക പദ്ധതി പ്രവചന രൂപേണ വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ട് ജനങ്ങൾക്ക് ആശ്വാസം പകർന്നു. അപ്പോൾ സമൂഹത്തെ നയിക്കുകയും സമൂഹത്തെ ആശ്വസിപ്പിക്കുകയും പ്രത്യാശ നൽകുകയും ചെയ്ത പ്രവാചകനാണ് യെശയ്യ. യെശയ്യ പ്രവാചകന്റെ കാലഘട്ടം BC 740-നും 700-നും മധ്യയാണ്. പ്രവാചകന്റെ പുസ്തകത്തിൽ തന്നെ ഇതിനെക്കുറിച്ച് സൂചനയുണ്ട്. ആമോസിന്റെ പുത്രനായ യെശയ്യയ്ക്ക് യൂദാ രാജാക്കന്മാരായ ഉസിയ, യോഥാം, ആഹാസ്, ഹെസക്കിയ എന്നിവരുടെ കാലത്ത് യൂദായെയും ജെറൂസലമിനെയും കുറിച്ചുണ്ടായ ദർശനം. അങ്ങനെയാണ് 1:1 പറയുക. 4 രാജാക്കന്മാരെ കുറിച്ചുള്ള അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. ഉസിയ, യോഥാം, ആഹാസ്, ഹെസക്കിയ. ഉസിയ രാജാവ് ജീവിച്ചിരുന്നത് 781 മുതൽ 740 വരെയുള്ള കാലഘട്ടത്തിലാണ്. അദ്ദേഹത്തിന്റെ മകൻ യോഥാം 740 മുതൽ 736 വരെ, യോഥാമിന്റെ മകൻ ആഹാസ് 736 മുതൽ 716 വരെ, പിന്നീട് ഹെസക്കിയ 716 മുതൽ 687 വരെ. അങ്ങനെ 781 മുതൽ 687 വരെയുള്ള ഒരു നൂറ്റാണ്ട് ദീർഘിച്ച ആ കാലഘട്ടത്തിന് മധ്യത്തിലാണ് അദ്ദേഹത്തിന്റെ വരവ്. കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ ഉസിയ രാജാവ് മരിച്ച വർഷമാണ് അദ്ദേഹത്തിന് പ്രവാചക വിളി ലഭിച്ചത് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. 6:1 ഉസിയ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായ ഒരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. തുടർന്ന് തന്റെ വിളിയെക്കുറിച്ചാണ് യെശയ്യ പറഞ്ഞു വെക്കുന്നത്. ഹെസക്കിയ രാജാവിന്റെ മരണത്തിന് മുമ്പേ യെശയ്യ ചരിത്രത്തിൽ നിന്ന് അപ്രത്യക്ഷനാവുകയും ചെയ്തു. അതുകൊണ്ട് പൊതുവെ പറയാറുണ്ട് 740-നും 700-നും മധ്യയാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നതെന്ന്. മിക്കായുടെ സമകാലികനായിരുന്നു യെശയ്യ. യെശയ്യയുടെ പേരിൽ അറിയപ്പെടുന്ന പുസ്തകമാണ് പ്രവാചക ഗ്രന്ഥങ്ങളിലെ ഏറ്റവും ദീർഘമായ പുസ്തകം. 66 അധ്യായങ്ങളുള്ള ഈ പുസ്തകം അതിൻ്റെ ദൈർഘ്യത്തെ പ്രമാണിച്ച് പ്രവാചകഗ്രന്ഥങ്ങളിൽ ആദ്യത്തേതായിട്ടാണ് ബൈബിൾ അവതരിപ്പിക്കുന്നത്. പ്രവാചകന്മാരിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടവനായതുകൊണ്ടല്ല യെശയ്യയുടെ പുസ്തകം ഇപ്രകാരം ആദ്യമേ അവതരിപ്പിക്കുക. പുസ്തകത്തിൻ്റെ ദൈർഘ്യമനുസരിച്ചാണ് ആദ്യമേ അത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി 66 അധ്യായങ്ങളുള്ള ഈ പുസ്തകം ഒരു പ്രവാചകന്റെ മാത്രം വചനങ്ങളാണ് എന്ന് ഇന്ന് ബൈബിൾ പഠിതാക്കൾ കരുതുന്നില്ല. യെശയ്യയുടെ പേരിലാണ് പുസ്തകം അറിയപ്പെടുന്നതെങ്കിലും ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം അടുത്തു പരിശോധിക്കുമ്പോൾ ഒന്നിലധികം വ്യക്തികളിലൂടെ ദൈവം സംസാരിച്ച വചനങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളതായിട്ട് കാണാം. ചരിത്ര പശ്ചാത്തലങ്ങളിൽ വ്യത്യാസമുണ്ട്. ഉപയോഗിക്കുന്ന ഭാഷയിലും തിരഞ്ഞെടുക്കുന്ന പ്രമേയങ്ങളിലും സന്ദേശങ്ങളിലും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇന്ന് പൊതുവെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് ഇപ്രകാരമാണ്. യെശയ്യ 1 മുതൽ 39 വരെയുള്ള അധ്യായങ്ങളെ 1 യെശയ്യ എന്ന് വിളിക്കുന്നു. ഇവിടെ ചരിത്ര പുരുഷനായ യെശയ്യ ആ അദ്ദേഹത്തെക്കുറിച്ചുള്ള പ്രതിപാദനങ്ങളെല്ലാം ഈ ഭാഗത്താണ് കാണുക. ഇങ്ങനെ വലിയ പ്രവാചകനായ യെശയ്യ അദ്ദേഹത്തിലൂടെ ലഭിച്ച ദൈവിക വെളിപാട് അദ്ദേഹത്തിന്റെ വചനങ്ങൾ 1 മുതൽ 39 വരെയുള്ള അധ്യായങ്ങളിൽ കാണും. 40 മുതൽ 55 വരെയുള്ള അധ്യായങ്ങൾ വ്യത്യസ്തമായ ഒരു ശൈലി ഉൾക്കൊള്ളുന്നതാണ്. ആശ്വാസത്തിന്റെ പുസ്തകം എന്നാണ് ഇതറിയപ്പെടുന്നത് തന്നെ. ആശ്വസിക്കുക, എന്റെ ജനത്തെ ആശ്വസിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന ആ പുസ്തകം പ്രവാസകാലത്ത് രചിക്കപ്പെട്ടതായിട്ടാണ് കരുതപ്പെടുക. യെശയ്യ 40 മുതൽ 55 വരെയുള്ള അധ്യായങ്ങൾ, ഇത് 2 യെശയ്യ എന്ന് പറയുന്നു. പ്രവാചകൻ ആരാണെന്നറിയാത്തത് കൊണ്ട് ഈ വചനങ്ങളുടെ വക്താവ്, ഈ ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണെന്നറിയാത്തത് കൊണ്ട് യെശയ്യയുടെ പുസ്തകവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇതിനെ 2 യെശയ്യ എന്ന് വിളിക്കും. പിന്നീട് 56 മുതൽ 66 വരെയുള്ള അധ്യായങ്ങൾ പ്രവാസത്തിന് ശേഷം മടങ്ങി വന്ന ജനത്തോട് മാനസാന്തരത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ടും അവർക്ക് പ്രത്യാശ നൽകിക്കൊണ്ടും അവതരിപ്പിക്കുന്ന വചനങ്ങളാണ്. അതിനെ 3 യെശയ്യ എന്ന് വിളിക്കുന്നു. ഇങ്ങനെ യെശയ്യയുടെ പുസ്തകത്തെ 3 വ്യത്യസ്ത ഭാഗങ്ങളായി തിരിച്ച് 3 കാലഘട്ടങ്ങളിൽ രൂപപ്പെട്ടതാണ് എന്ന് കരുതപ്പെടുന്നു. അതാണ് ഇന്ന് പൊതുവെ അംഗീകരിച്ചിരിക്കുന്നത്. 1:39 ഒന്നാം യെശയ്യാ 40 മുതൽ 55 വരെ, രണ്ടാം യെശയ്യ പ്രവാസകാലത്ത് രചിക്കപ്പെട്ട ആശ്വാസത്തിന്റെ ഗ്രന്ഥം, 56 മുതൽ 66 വരെയുള്ള അധ്യായങ്ങൾ, മൂന്നാം യെശയ്യ വീണ്ടും മാനസാന്തരത്തിനുള്ള ആഹ്വാനം. ഇനി യെശയ്യയുടെ പുസ്തകത്തിലേക്ക് കൂടുതൽ അടുത്തു വരുമ്പോൾ, പ്രത്യേകിച്ചും ഒന്നാമത്തെ ഭാഗത്ത് കടന്നു വരുമ്പോൾ, പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഇവിടെ കാണുക. ആദ്യത്തേത്, യെശയ്യയിലൂടെ ദൈവം ഉയർത്തുന്ന മാനസാന്തരത്തിനുള്ള ആഹ്വാനം. മാനസാന്തരം ആവശ്യമായി തീർന്ന സാഹചര്യത്തിന്റെ വിശദീകരണത്തോടുകൂടിയാണ് ഈ ആഹ്വാനം ഉയരുന്നത്. ജനത്തിന് നിലനിൽക്കുന്ന അനീതിയും അക്രമവും അധർമ്മവും എടുത്തു കാണിച്ചതിന് ശേഷമാണ് മാനസാന്തരത്തിന് ആഹ്വാനം ചെയ്യുക. ഈ അനീതികൾക്ക്, അക്രമങ്ങൾക്ക്, അനാചാരങ്ങൾക്ക് അറുതി വരുത്തുന്നില്ല എങ്കിൽ ഭീകരമായ ശിക്ഷ ഉണ്ടായിരിക്കും, ശിക്ഷാവിധി ആസന്നമായിരിക്കും എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് മാനസാന്തരത്തിന് ആഹ്വാനം ചെയ്യുന്നു. ഈ മാനസാന്തരത്തിനുള്ള ആഹ്വാനത്തോടൊപ്പം ജനതകളുടെ മേലുള്ള ശിക്ഷാവിധി എന്ന് പറഞ്ഞൊരു ഭാഗം കൂടി അവതരിപ്പിക്കുന്നുണ്ട്. 13 മുതൽ 26 വരെയുള്ള അധ്യായങ്ങളിൽ ദൈവം ഇസ്രായേലിന്റെ മാത്രം ദൈവമല്ല, ലോക ജനതകളുടെ മുഴുവനും ദൈവമാണെന്നും ആ ജനതകൾ മുഴുവനും ദൈവത്തിന്റെ ആധിപത്യത്തിനും കീഴിലാണെന്നും ആ ദൈവമാണ് അവരുടെ മേൽ വിധി പ്രസ്താവിക്കുന്നതെന്നും എടുത്തു കാണിക്കുന്നു. എല്ലാ ജനതകളും ധർമ്മത്തിന്റെ പാതയിൽ ചരിക്കണം, അധർമ്മം വിനാശത്തെ വിളിച്ചു വരുത്തുന്നു. രണ്ടാമത്തേത്, ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷ നൽകുന്ന പ്രവചനങ്ങളാണ്. യെശയ്യ അധികമെങ്കും അറിയപ്പെടുന്നത് ഈ പ്രവചനങ്ങളുടെ പേരിലാണ് താനും. വരാനിരിക്കുന്ന രക്ഷകനെ സംബന്ധിച്ച, മിശിഹായെ സംബന്ധിച്ച അനേകം പ്രവചനങ്ങൾ, ഈ പ്രവചനങ്ങൾ തന്നെ ജെറൂസലമിന്റെ ഐശ്വര്യമായി, ജനത്തിന്റെ പുനർനിർമ്മാണമായി, വരാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങളായി അവതരിപ്പിക്കപ്പെടുന്നു. മിശിഹായെ സംബന്ധിച്ച പ്രവചനങ്ങൾ നമ്മൾ നാളെ പഠന വിഷയമാക്കുന്നതാണ്. ഇന്ന് യെശയ്യയിലൂടെ കടന്നുവരുന്ന സമൂഹ വിമർശനം, മാനസാന്തരത്തിനുള്ള ആഹ്വാനം, ഇതാണ് നമ്മൾ കാണാനായിട്ട് ശ്രമിക്കുന്നത്. അടുത്തതായിട്ട് യെശയ്യയെ വിളിക്കുമ്പോൾ തന്നെ ഇതിനെക്കുറിച്ചുള്ള സൂചന കാണും. യെശയ്യയിലൂടെ പ്രകടമാകുന്ന ദൈവത്തിന്റെ ചിത്രം വിശുദ്ധനായ ദൈവത്തിന്റെ ചിത്രമാണ്. ആമോസില് സർവശക്തനായ ദൈവത്തെ കണ്ടു. ഹോസിയായില് സ്നേഹിക്കുന്ന ഭർത്താവായ, വത്സല്യനിധിയായ പിതാവായ ദൈവത്തെ കണ്ടു. മിക്കായിലൂടെ കരുണയുള്ള ദൈവത്തെ കണ്ടു. ഇവിടെ ഇതിനെല്ലാം ഉപരി, ഇതെല്ലാം സ്വീകരിച്ചുകൊണ്ട് തന്നെ ഇതിനെല്ലാം ഉപരിയായി വിശുദ്ധനായ ദൈവത്തിന്റെ ചിത്രമാണ് അവതരിപ്പിക്കുക. നമുക്ക് യെശയ്യയുടെ വിളി സംബന്ധിച്ച ആ വിവരണം ഒന്ന് വായിക്കാം. ഉസ്സീയ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായ ഒരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. അവിടുത്തെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നു. അവിടുത്തെ ചുറ്റും സെറാഫുകൾ നിന്നിരുന്നു. അവയ്ക്ക് 6 ചിറകുകൾ വീതമുണ്ടായിരുന്നു. 2 ചിറകുകൾ കൊണ്ട് മുഖവും 2 എണ്ണം കൊണ്ട് പാദങ്ങളും അവ മറച്ചിരുന്നു. 2 ചിറകുകൾ പറക്കാനുള്ളവയായിരുന്നു. അവ പരസ്പരം ഉദ്ഘോഷിച്ചുകൊണ്ടിരുന്നു, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ, ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ വിശുദ്ധി ഉറക്കെ പ്രഘോഷിക്കുന്ന മാലാഖമാരുടെ ഒരു സാന്നിധ്യം വെളിവാക്കിക്കൊണ്ടാണ്, മാലാഖമാരുടെയിൽ സന്നിഹിതനായിരിക്കുന്ന ദൈവത്തിന്റെ സാമീപ്യം വെളിവാക്കിക്കൊണ്ടാണ് യെശയ്യയ്ക്ക് ദർശനം ലഭിക്കുക. അങ്ങനെയാണ് യെശയ്യയുടെ വിളി ആരംഭിക്കുന്നത്. ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. അവയുടെ ശബ്ദഘോഷത്താൽ ഭൂമുഖത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകുകയും ദേവാലയം ധൂമപൂരിതമാവുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു. എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുടെ മധ്യയെ വസിക്കുന്നവനുമാകുന്നു. എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ എന്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ഭയം ഉളവാക്കുന്നതാണ്. വിശുദ്ധനായ ദൈവത്തിന്റെ മുമ്പിൽ പാപിയായ മനുഷ്യന് നിൽക്കാനാവില്ല. ഇത് പണ്ട് മുതലേ ഉള്ള ഒരു കാഴ്ചപ്പാടാണ്. ദൈവിക സാന്നിധ്യത്തിൽ ഭയചകിതനായ യെശയ്യ, തന്റെയും തന്റെ ജനത്തിന്റെയും പാപത്തെക്കുറിച്ച് ബോധവാനായ യെശയ്യ ഭയന്ന് നിൽക്കുമ്പോൾ ദൈവത്തിന്റെ അരുളപ്പാട് വീണ്ടും ഉണ്ടായി. 6-7 വാക്യങ്ങൾ. അപ്പോൾ സെറാഫുകളിലൊന്ന് ബലിപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ടെടുത്ത ഒരു തീക്കനലുമായി എന്റെ അടുത്തേക്ക് പറന്നു വന്നു. അവൻ എന്റെ അധരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു, ഇത് നിന്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു, നിന്റെ മാലിന്യം നീക്കപ്പെട്ടു, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. സ്വന്തം പാപബോധത്തിൽ ആണ്ടുപോകുന്ന പ്രവാചകനെ അവിടുന്ന് ഉയർത്തിയെടുത്ത് നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവം തൻ്റെ ദൗത്യത്തിനായി വിളിക്കുക, നിയോഗിക്കുക. അതിനുശേഷം കർത്താവ് അരുളി ചെയ്യുന്നത് ഞാൻ കേട്ടു, ആരെയാണ് ഞാൻ അയക്കുക, ആരാണ് നമുക്ക് വേണ്ടി പോവുക? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ എന്നെ അയച്ചാലും. വിളിച്ച് വിശുദ്ധീകരിച്ച് തൻ്റെ വചനം നൽകി ശക്തിപ്പെടുത്തി ദൈവം അയക്കുകയാണ് യേശയ്യയെ. എങ്ങോട്ടാണ് പോകേണ്ടത്, എന്താണ് പറയേണ്ടത്? അവിടുന്ന് വീണ്ടും അരുളി ചെയ്തു, പോവുക, ഈ ജനത്തോട് പറയുക, നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കും, മനസ്സിലാക്കുകയില്ല. നിങ്ങൾ വീണ്ടും വീണ്ടും കാണും, ഗ്രഹിക്കുകയില്ല. അവർ കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും അങ്ങനെ മാനസാന്തരപ്പെട്ട് സൗഖ്യം പ്രാപിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ ഹൃദയങ്ങളെ കഠിനമാക്കുകയും ചെവികളെ മന്ദീഭവിപ്പിക്കുകയും കണ്ണുകളെ അന്ധമാക്കുകയും ചെയ്യുക. ഇത് വളരെ ക്രൂരമായി തോന്നാം. ദൈവവചനം സ്വീകരിക്കാൻ അസാധ്യമാകുമാർ കണ്ണും കാതും അടച്ചു കളയാൻ വേണ്ടി പ്രവാചകനെ അയക്കുന്നു എന്ന ആ പരാമർശം സെമിറ്റിക് ഭാഷയുടെ ഒരു പ്രത്യേകതയാണെന്ന് മനസ്സിലാക്കുക. പ്രവാചകനെ അയക്കുന്നതിൻ്റെ ഉദ്ദേശ്യം അവരുടെ കണ്ണ് തുറപ്പിക്കുകയാണ്, അടപ്പിക്കുകയല്ല. പക്ഷേ പ്രവാചകന്റെ വചനങ്ങൾ സ്വീകരിക്കാൻ സാധ്യമാകാത്ത വിധം അവർ തങ്ങളുടെ കണ്ണ് കാത് ഹൃദയം അടച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാലും ഈ അടഞ്ഞ ഹൃദയത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ വചനവുമായി മുട്ടുവാൻ വേണ്ടിയാണ് യേശയ്യായ ദൈവം അയക്കുക. ഇത് പിന്നീട് യേശു എടുത്തു പറയുന്നതായിട്ട് നമ്മൾ കാണും. മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ ഉപമകളിലൂടെ സംസാരിക്കുന്നതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് ഈ ഭാഗം ഉദ്ധരിച്ചുകൊണ്ടാണ് സംസാരിക്കുക. ഹൃദയം അടച്ചവരുടെ മുമ്പിൽ ദൈവം വീണ്ടും മുട്ടുകയാണ്. അങ്ങനെ ജനത്തെ മാനസാന്തരത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി അവർ ആ ക്ഷണം സ്വീകരിക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ദൈവം വീണ്ടും പ്രവാചകനെ അയക്കുകയാണ്. ഈ പ്രവാചകന്റെ സന്ദേശം നമ്മൾ 1-ാമത്തെ അധ്യായത്തിൽ വളരെ ചുരുക്കമായിട്ട് കാണാൻ സാധിക്കും. ജനത്തിൻ്റെ അടുക്കിലേക്ക് മാനസാന്തരത്തിനു വേണ്ടി അയക്കപ്പെട്ട പ്രവാചകൻ എന്താണ് പറയുന്നത് ദൈവത്തിന് വചനമായിട്ട്? ഇപ്പോൾ 1-ാമത്തെ അധ്യായം യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ പൊതുവായ ഒരു ആമുഖമാണ്. പല കാലങ്ങളിൽ പറയപ്പെട്ട വാക്യങ്ങൾ, വചനങ്ങൾ ഒരുമിച്ച് ചേർത്ത് നല്ല ഒരു ആമുഖമായി കൊടുത്തിരിക്കുകയാണ് ഇവിടെ എന്ന് ബൈബിൾ പഠിതാക്കൾ കരുതുന്നു. ഈ പുസ്തകത്തിലെ പ്രവചനങ്ങളെല്ലാം കാലക്രമത്തിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് ആരും കരുതുന്നില്ല. പ്രവാചകൻ പലപ്പോഴായി പറഞ്ഞ കാര്യങ്ങൾ ഒരുമിച്ച് ശേഖരിച്ച് പിന്നീട് ശിഷ്യഗണമാണ് പുസ്തകമായിട്ട് എഡിറ്റ് ചെയ്തത്, പുസ്തകമായി പ്രസിദ്ധീകരിച്ചത്. സങ്കീർത്തനങ്ങൾ 150 ദാവീദിന്റെ പേരിൽ അറിയപ്പെടുന്നത് പോലെ, ജ്ഞാനം, പ്രഭാഷകൻ, ഉത്തമഗീതം, സഭാപ്രസംഗകൻ എന്നീ 4 പുസ്തകങ്ങൾ സോളമന്റെ പേരിൽ അറിയപ്പെടുന്നത് പോലെ ഈ 66 അധ്യായങ്ങൾ യേശയ്യായുടെ പേരിൽ അറിയപ്പെടുന്നു. പക്ഷേ യേശയ്യായുടെ മാത്രമല്ല, യേശയ്യായുടെ ശിഷ്യന്മാരുടെയോ അതിനുശേഷം വന്ന പലരുടെയോ പ്രവചനങ്ങൾ ഈ ഗ്രന്ഥത്തിലുണ്ടാവും. അപ്പോൾ ഈ ഗ്രന്ഥസമാഹാരത്തിന്റെ ആമുഖമായി ഇതിന്റെ മുഴുവനും കൂടി ആശയം വ്യക്തമാകുന്ന രീതിയിൽ യേശയ്യായുടെ വചനങ്ങൾ കോർത്തിണക്കി അവതരിപ്പിക്കുകയാണ്. 1-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ അധ്യായം 2 മുതലുള്ള വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. ആകാശങ്ങളെ ശ്രവിക്കുക, ഭൂതലമേ ശ്രദ്ധിക്കുക, കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ മക്കളെ പോറ്റി വളർത്തി, എന്നാൽ അവർ എന്നോട് കലഹിച്ചു. കാള അതിൻ്റെ ഉടമസ്ഥനെ അറിയുന്നു, കഴുത അതിൻ്റെ യജമാനൻ്റെ തൊഴുത്തും, എന്നാൽ ഇസ്രായേൽ ഗ്രഹിക്കുന്നില്ല, എൻ്റെ ജനം മനസ്സിലാക്കുന്നില്ല. ഇങ്ങനെയാണ് പ്രവചനം തുടങ്ങുക. ദൈവത്തിൻ്റെ ഇസ്രായേലിനെ മോചിപ്പിച്ച് ജനമാക്കി വളർത്തിക്കൊണ്ടുവന്ന കർത്താവായ ദൈവത്തിൻ്റെ വചനമാണ് ഇവിടെ പറയുന്നത്. എന്താണ് കർത്താവ് പറയുന്നത്? ഇതൊരു ആരോപണം പോലെയാണ്, കുറ്റാരോപണം പോലെ, ഒരു വിചാരണ പോലെ. ആ വിചാരണയ്ക്ക് സാക്ഷികളുണ്ട്. സാക്ഷിയായി നിൽക്കുന്നത് ആകാശവും ഭൂമിയുമാണ്. അതിലും വലിയ സാക്ഷികളില്ല. നടക്കുന്ന സകല കാര്യങ്ങൾക്കും ദൃക്സാക്ഷികളാണ് ആകാശവും ഭൂമിയും. ആകാശവും ഭൂമിയും അറിയാതെ യാതൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല. ആകാശത്തെയും ഭൂമിയെയും സാക്ഷി നിർത്തിയാണ് ദൈവം ഇസ്രായേൽ ജനത്തോട് ഉടമ്പടി ചെയ്തത്. ആ ഉടമ്പടിയുടെ സാക്ഷികളായ ആകാശത്തെയും ഭൂമിയെയും സാക്ഷി നിർത്തിക്കൊണ്ട് തന്നെ ദൈവം തൻ്റെ ആരോപണങ്ങൾ ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പിൽ ഉന്നയിക്കുകയാണ്. ആദ്യത്തേത് പൊതുവായ ആരോപണമാണ്. ഞാൻ മക്കളെ പോറ്റു വളർത്തി, അവർ എന്നോട് കലഹിച്ചു. മക്കളാല് ഉപേക്ഷിക്കപ്പെട്ട, മക്കളുടെ അക്രമത്തിന് ഇരയായ ഒരു പിതാവിൻ്റെ പരിദേവനങ്ങൾ പോലെയാണ് ആദ്യമേ കാണുക. ദൈവ മനുഷ്യ ബന്ധത്തെ പിതൃപുത്ര ബന്ധമായി ചിത്രീകരിക്കുന്നു. വലിയ സ്നേഹത്തോടെ വാത്സല്യത്തോടെ വളർത്തിയെടുത്ത മക്കൾ, അവർ എന്നോട് കലഹിച്ചു. മൃഗങ്ങൾക്കുള്ളത്ര വിവേകവും സ്നേഹവും മനുഷ്യനില്ല. കാള അതിൻ്റെ ഉടമസ്ഥനെ അറിയുന്നു, കഴുത അതിൻ്റെ യജമാനൻ്റെ തൊഴുത്തും. എന്നാൽ ഇസ്രായേൽ ഗ്രഹിക്കുന്നില്ല, എൻ്റെ ജനം മനസ്സിലാക്കുന്നില്ല ഞാൻ ആരാണെന്ന്. അവർ ആരാണെന്ന്, അവരും ദൈവവുമായുള്ള ബന്ധം എന്താണെന്ന് അവർക്കറിയില്ല. ഇപ്പോൾ പൊതുവായ ഈ ആരോപണത്തിന് ശേഷം കുറച്ചുകൂടി അടുത്തു വരികയാണ്. തിന്മ നിറഞ്ഞ രാജ്യം, അനീതിയുടെ ഭാരം വഹിക്കുന്ന ജനം, ദുഷ്കർമ്മികളുടെ സന്തതി, ദുർമാർഗികളായ മക്കൾ, ഒട്ടും ഹിതകരമല്ലാത്ത വിശേഷണങ്ങളാണ് ജനത്തിന് കൊടുക്കുക. രാജ്യത്ത് തിന്മ നിറഞ്ഞിരിക്കുന്നു, രാജ്യത്തെ ജനം അനീതിയുടെ ഭാരം വഹിക്കുന്നു. ആമോസിലും ഹോസിയായാലും മിക്കായാലും ഒക്കെ കണ്ട അതേ സന്ദേശമാണ് ഇവിടെ കൂടുതൽ രൂക്ഷമായി ആവർത്തിക്കുക. എന്താണ് ഈ അനീതിയുടെ ഭാരമെന്ന് പ്രവാചകൻ വളരെ വ്യക്തമായി തുടർന്ന് അവതരിപ്പിക്കുന്നുണ്ട്. ഇവർ എന്ത് ചെയ്തിരിക്കുന്നു? അവർ കർത്താവിനെ പരിത്യജിച്ചു, ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിന്ദിച്ചു, അവർ തീർത്തും അകന്നുപോയി. നാല് കുറ്റങ്ങളാണ് എടുത്തു കാണിക്കുക. ഒന്ന്, ദൈവത്തോട് കലഹിച്ചു, അവിടുത്തെ പ്രമാണങ്ങൾ ലംഘിച്ചു. രണ്ട്, അവർ കർത്താവിനെ പരിത്യജിച്ചു, ഉപേക്ഷിച്ചു. മൂന്ന്, ഉപേക്ഷിക്കുക മാത്രമല്ല, ദൈവത്തെ അവഹേളിച്ചു, നിന്ദിച്ചു. അവർ തീർത്തും അകന്നുപോയി. ഉടമ്പടിയുടെ പ്രമാണങ്ങൾ ലംഘിക്കുന്നതിലൂടെ ദൈവത്തെ തിരസ്കരിക്കുകയാണ്, ദൈവത്തോട് കലഹിക്കുകയാണ്. ദൈവത്തിന് പകരം മറ്റു ദൈവങ്ങളെ, വിഗ്രഹങ്ങളെ ആരാധിക്കുമ്പോൾ അവർ ദൈവത്തോട് കലഹിക്കുക മാത്രമല്ല, ദൈവത്തെ പരിത്യജിക്കുക മാത്രമല്ല, ദൈവത്തെ അവഹേളിക്കുക കൂടിയാണ്. അങ്ങനെ ഇങ്ങനെ മടങ്ങി വരാൻ പറ്റാത്തവണ്ണം അത്രമാത്രം അവർ അകന്നുപോയി. ഇങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നുപോകുന്നവർക്ക് എന്താണ് സംഭവിക്കുക? ആ സംഭവിച്ചത് എന്താണെന്ന് 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു. ഇനിയും ഞാൻ നിങ്ങളെ പ്രഹരിക്കണമോ? എന്തെ നിങ്ങൾ തിന്മയിൽ തന്നെ തുടരുന്നു. നിങ്ങളുടെ ശിരസ് മുഴുവൻ വ്രണമാണ്, ഹൃദയം തളർന്നു പോയിരിക്കുന്നു. ഉള്ളംകാൽ മുതൽ ഉച്ചി വരെ ക്ഷതമേൽക്കാത്ത ഒരിടവുമില്ല, ചതവുകളും വ്രണങ്ങളും രക്തമൊലിക്കുന്ന മുറിവുകളും മാത്രം. അവയെ കഴുകി വൃത്തിയാക്കുകയോ വെച്ചു കിട്ടുകയോ ആശ്വാസത്തിന് തൈലം പുരട്ടുകയോ ചെയ്തിട്ടില്ല. നിങ്ങളുടെ രാജ്യം ശൂന്യമായി, നിങ്ങളുടെ നഗരങ്ങൾ നശിച്ചു. നിങ്ങൾ നോക്കി നിൽക്കെ വിദേശീയർ നിങ്ങളുടെ ദേശം വിഴുങ്ങിക്കളഞ്ഞു. വിദേശികൾ നശിപ്പിച്ചതുപോലെ അത് നിർജ്ജനമായിരിക്കുന്നു. മുന്തിരിത്തോപ്പിലെ കുടിൽ പോലെയും വെള്ളരിത്തോട്ടത്തിലെ മാടം പോലെയും ആക്രമിക്കപ്പെട്ട നഗരം പോലെയും സിയോൻ പുത്രി ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ദേശത്തുണ്ടായ വലിയ നാശങ്ങളുടെ അടിസ്ഥാന കാരണം ജനം ദൈവത്തെ തിരസ്കരിച്ചതാണ് എന്ന് പ്രവാചകൻ ആദ്യമേ പറഞ്ഞു വയ്ക്കുന്നു. ഇവിടെ പരച്ചു കാട്ടുന്ന ചിത്രം BC 713 അസീറിയയുടെ ആക്രമണത്തെ തുടർന്ന് ഉണ്ടായതാണ് എന്ന് കരുതുന്നവരുണ്ട്. അല്ല, 734 ഉണ്ടായ ഇസ്രായേൽ സിറിയൻ സൈന്യത്തിന്റെ, സംയുക്ത സൈന്യത്തിന്റെ ആക്രമണത്തിലുണ്ടായ നാശനഷ്ടങ്ങളാണെന്ന് പറയുന്നവരുണ്ട്. അതുമല്ല, 701 BC സെന്നാഖറിബിന്റെ ആക്രമണത്തെ തുടർന്നാണ് ഈ നാശനഷ്ടങ്ങൾ സംഭവിച്ചെന്ന് പറയുന്നവരുമുണ്ട്. കൃത്യമായി ഏതാണ് നിശ്ചയിക്കാൻ നിർവാഹമില്ല എങ്കിലും ഒരു കാര്യം വ്യക്തമാണ്, ദൈവത്തിന്റെ പ്രമാണം ലംഘിച്ച് ദൈവത്തിൽ നകന്നുപോകുന്ന ദേശത്ത് സമാധാനമുണ്ടാവുകയില്ല. അവിടെ അക്രമമുണ്ടാകും, നാശനഷ്ടങ്ങളുണ്ടാവും. ഇത് തുടക്കമാണ്. നമ്മൾ യേശയ്യാടെ പുസ്തകത്തിലൂടെ നാളെ തുടർന്ന് പ്രയാണം ചെയ്യും. ഇപ്പോൾ നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സെഷൻ അവസാനിപ്പിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും മക്കളെപ്പോലെ സ്നേഹിക്കുകയും പോറ്റി വളർത്തുകയും ചെയ്യുന്നു. പക്ഷേ അങ്ങയുടെ സ്നേഹം, അങ്ങയുടെ വാത്സല്യം അറിയുകയോ അനുഭവിക്കുകയോ ചെയ്യാതെ, അനുഭവിച്ചിട്ട് മനസ്സിലാക്കാതെ നന്ദിഹീനരായി അകന്നുപോകുന്നവരാണ് ഞങ്ങൾ. കർത്താവായ ദൈവമേ, ജീവന്റെ ഉറവിടമായ അങ്ങിൽ നകന്നുപോയാൽ ഞങ്ങൾക്ക് അവശേഷിക്കുന്നത് മരണവും നാശവും മാത്രമാണെന്ന് പ്രവാചകന്മാരിലൂടെ അവിടുന്ന് വീണ്ടും വീണ്ടും ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. യേശയ്യ പ്രവാചകനിലൂടെ അവിടുന്ന് നൽകുന്ന വിശ്വസ്തയുടെ, വിശുദ്ധിയുടെ സന്ദേശം ഹൃദയം തുറന്ന് സ്വീകരിക്കാനായി അവിടെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പ്രവാചകനിലൂടെ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള വിജ്ഞാനവും വിവേകവും അവിടെ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന അവിടുന്ന് കേട്ടറിയണമേ. ആമേൻ.